وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്ത്, പലപ്പോഴും കേട്ട ആദം നബിയുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരായത്ത്. അതിൻ്റെ മലയാളത്തിലെ തർജ്ജമ ഏകദേശം ഇങ്ങനെ വരുന്നു. നാം പറഞ്ഞു, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. അതിൽ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്നും സുഭിക്ഷമായി തിന്നുകയും ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തെ സമീപിക്കരുത്. ലാ തക്രബ ഹാദിശ്ശജറ. അപ്പോൾ നിങ്ങൾ അക്രമികളിൽ പെട്ടവരായി പെട്ടുപോകും. അങ്ങനെ പിശാച് രണ്ടുപേരെയും അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അതടുത്തത് വരുന്ന അങ്ങനെ പിശാച് രണ്ടുപേരെയും അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. എന്നിട്ട് അവർ ഏതൊരു സ്ഥിതിയിലായിരുന്നുവോ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവിൽ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും. നിങ്ങൾ ഭൂമിയിൽ ഒരു നിശ്ചിത സമയം വരേക്കുള്ള വാസസ്ഥലവും ജീവിത വിഭവവും ഉണ്ടായിരിക്കും. വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റോറി. ആദം നബി സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ആദം നബിയോടും ഇണയോടും സ്വർഗത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞു. ആ സ്വർഗത്തിൽ പലവിധ പഴങ്ങളും മറ്റ് സൗകര്യങ്ങളും സംവിധാനിച്ചിരുന്നു. ഒരു മരത്തെ മാത്രം സമീപിക്കരുതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. എന്നാൽ സംഭവിച്ചതെന്താണെങ്കിൽ, പിശാച് ശൈത്താൻ രണ്ടുപേരെയും അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. ഇവിടെ കീ വേർഡ് വ്യതിചലിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ ശൈത്താൻ ഇപ്പൊ എങ്ങനെയാണ് പേരെ വ്യതിചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും? ഫിസിക്കലായിട്ട് ഒരു പക്ഷെ അവർ കൈപിടിച്ചിട്ട് തിന്നേണ്ടെന്ന് പഠിച്ച് തിന്നാൻ കൊടുത്തതല്ല. അതിന്റെ തർജ്ജമ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അതിന്റെ വ്യാഖ്യാനം, ഈ വ്യതിചലിപ്പിച്ച രീതി എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്തോളം, ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ശൈത്താൻ പഴം പറിച്ച് തിന്നാൻ കൊടുത്തതല്ല, ശെഹുത്താൻ ആദം നബിയെ പ്രേരിപ്പിച്ച് ആദം നബി സ്വയം കഴിച്ചതാണ്. ശൈത്താൻ എങ്ങനെയാണ് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഊഹ എന്താണ്? ഇതായിരുന്നു. ഇനി ഒരു പക്ഷേ ചെറുത്താൻ ഇത് ഈ ചിന്ത അള്ളാഹു കഴിക്കാതിരിക്കാൻ കൊടുത്ത കാരണങ്ങളാണ്. ഇത് കഴിച്ചാൽ ഒരു പക്ഷേ മലക്കുകളായി പോവും, ഇത് കഴിച്ചാൽ ശാശ്വതരാവും. പക്ഷെ ഇവർ കഴിക്കാതെ ചെകുത്താൻ കഴിപ്പിച്ചത് എന്ത് കാരണം, എങ്ങനെ വെച്ചതായിരിക്കും? ചെകുത്താൻ കഴിപ്പിച്ച കാരണം ഈ രണ്ട് കാരണം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ചെകുത്താൻ ഈ ആദം നബിയുടെ മനസ്സിനെ സ്വാധീനിച്ചു. എങ്ങനെയാണ് സ്വാധീനിച്ചത്? അവിടെ എന്ത് സംഭവിച്ചു മനസ്സിന്? മനസ്സിലോട്ട് ഒരു ചിന്ത ഇട്ടുകൊടുത്തു. ആര്? ചെകുത്താൻ മനസ്സിലോട്ട് ഒരു ചിന്ത ഇട്ടു കൊടുത്ത്. എന്ത് ചിന്തയാണ്? ഇത് കഴിച്ചാൽ ഞാൻ ശാശ്വതമാവും, ശാശ്വതമായിട്ട് ജീവിക്കും. ഇതാണ് ഈ പഴമാണ് ഒരു പക്ഷേ മറ്റേ പഴത്തിനേക്കാളൊക്കെ നല്ലത്, ഇത് ശാശ്വതമായിട്ട് ജീവിക്കും. അപ്പോൾ ശാശ്വതമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ദുഷ്ചിന്ത എടുത്തു കൊടുത്തു. ഇവിടെയാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി. മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി മനസ്സിലോട്ട് ചില ചിന്തകൾ ഇട്ടു കൊടുക്കുക, പ്രത്യേകിച്ച് ദുഷ്ചിന്തകൾ ഇട്ടു കൊടുക്കുക. ഈ ഇബ്ലീസിനറിയാം, ഒരു അള്ളാഹുവിൻ്റെ ഒരു ഉത്തമ സൃഷ്ടിയാണ് മനുഷ്യൻ ഈ ആദനിൽ. അള്ളാഹുവിൻ്റെ ഒരു ഉത്തമ സൃഷ്ടിയാണ്, അള്ളാഹു ആദരിച്ച മനുഷ്യനാണ്. ആ ഉത്തമ സൃഷ്ടിയെ വഴിപിഴപ്പിക്കാൻ വളരെ ചെറിയൊരു മാർഗമെന്ന് തോന്നുന്ന ഒരു ചിന്ത എടുത്തു കൊടുക്കും. അപ്പോൾ ഈ ചിലർ പറയും, ആദൻ നബി ഒരു തമാശ രൂപത്തിലൊക്കെ പറയും ചിലർ, ഇപ്പോൾ ആദൻ നബി ഈ പഴം കഴിച്ച് വിചാരിക്കും ഈ പഴത്തിനേക്കാളും ടേസ്റ്റ് മറ്റേ പഴം. ആ ഏ തിന്നണ്ടെന്ന് പറഞ്ഞ പറയുന്നുണ്ട്, പക്ഷെ അത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം, അത് 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 കഴിച്ചാൽ കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കാം, അത് കൂടുതൽ ഇനി ഇതിനേക്കാളും ഈ പഴത്തേക്കാളും കൂടുതൽ പ്രയോജനം മറ്റേ പഴമാണ്. ഈ ഒരു വാസ്തവം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു വിചാരത്തിൻ്റെ അടിമയാണെന്ന് പല വിധത്തിൽ ഒന്നല്ലെങ്കിൽ. നമുക്കൊരു കാര്യമുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമുക്കില്ലാത്ത ആ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കാളും. നമ്മുടെ പഴത്തിന് അത്ര ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ പഴം അത്ര ഇഫക്റ്റീവ് അല്ല, നമുക്ക് കിട്ടാൻ പറ്റാത്ത പഴം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പഴം കൂടുതൽ ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ മനസ്സിലെന്താ, ഈ കിട്ടിയതിൻ്റെ കിട്ടിയ പഴത്തിനോട് പോലും നന്ദിയില്ല. നമുക്ക് അള്ളാഹു തന്ന ഇന്നത്തെ പഴം അതിനോട് പോലും നമുക്ക് നന്ദിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ എങ്ങനെയാണ്, നമ്മുടെ അടുത്ത് ഇല്ലാത്ത പഴം, നമുക്ക് കിട്ടാത്ത പഴം, അതിൻ്റെ അത് പ്രാപ്തമാക്കാനുള്ള അത് പ്രാപ്തമാക്കാനുള്ള ഒരു ഉത്കണ്ഠയാണ് പലപ്പോഴും. പലപ്പോഴും പിന്നെ ഇന്ന് സംഭവിക്കാൻ നമുക്ക് ഒരു പക്ഷേ ഒരു പലപ്പോഴും ഇന്നുകളിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇന്നുകൾ നമ്മുടെ ഇന്നിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്നലെയുടെ വറിയും നാളത്തെ നാളത്തിനെ പറ്റി നാളെ പറ്റിയുള്ള പേടിയും കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് എന്ന് പറഞ്ഞ ഒരു പരിപാടി നമുക്ക് മനുഷ്യൻ ഇന്ന് ഇല്ലാതായിരിക്കാം. നാളത്തെ ജീവിതത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, പേടി നാളെ എന്ത് സംഭവിക്കും. ഈ ഖുർആനിന്റെ വാക്യത്തിൻ്റെ ഷൈത്താനും യാ എതുക്കുമുൽ ഫക്ര ഓ യാ എതുക്കുമുൽ അമൃക്കുമുൽ ബിൽ ബിൽ ഫഷ. അതായത് ചിരിത്താൻ നമ്മളെ എപ്പോഴും ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റി നാളെ നാളത്തെ പട്ടിണിയെപ്പറ്റി, അല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മളുടെ സമ്പത്തവും മറ്റുള്ള നില ഇല്ലാതാവുന്ന സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാതിരി ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നാളത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, ഇന്നലത്തെ പറ്റിയുള്ള ഇന്നലത്തെ ഇന്നലെ ഇന്നലകളിൽ നിന്ന് ഭാണ്ഡം കയറി നാളകളുടെ പേടിയുടെയും ഉത്കണ്ഠയും ഭാണ്ഡും ആണ്. നമുക്ക് ഇന്നുകൾ ഇല്ല, നമ്മളുടെ എല്ലാ ഇന്നുകളുടെയും സ്ഥിതി ഇതാണ്. ഒരു 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 മനുഷ്യൻ്റെ ഒരു 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 സ്ഥിതി ഇതായിരിക്കാം. അപ്പോൾ ഈ പിശാച്ച് ആദൻ നബിയെ സ്വാധീനിക്കാൻ തിരഞ്ഞെടുത്തത് ആദൻ നബിയുടെ മനസ്സിലോട്ട് ഒരു 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 ചിന്ത ഇട്ടുകൊടുക്കലാണ്. ഇവിടെയാണ് ഈ ഈ മനസ്സ് എന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഈ ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ പിന്നെ കേട്ടിട്ടുണ്ട് ഈ ആളുകളൊക്കെ ഈ നിമിഷമില്ലാതെ ഹദീസ് എന്നും നിസ്കരിക്കാൻ ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സുകളിലോട്ടും കർമ്മങ്ങളിലോട്ടുമാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നോക്കും നിങ്ങളുടെ മനസ്സിലോട്ടും നിങ്ങളുടെ കർമ്മങ്ങളിലോട്ടുമാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിലോ ശരീരങ്ങളിലോ രൂപങ്ങളിലോ അല്ല അള്ളാഹു നോക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നു. ഈ മനസ്സിലോട്ട് അള്ളാഹു നോക്കുന്നവര്, ഈ മനസ്സിലോട്ട് നോക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഇപ്പൊ നമ്മൾ വസ്ത്രത്തിലോട്ട് നോക്കുമ്പോൾ വസ്ത്രത്തിന് കളർ കാണുന്നുണ്ട്, അതിൻ്റെ ചുവപ്പോ വെളുപ്പോ ഡിസൈനോ, അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ചത് പാൻസോ ഷർട്ടോ അല്ലെങ്കിൽ പിന്നെ തുണിയോ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും വസ്ത്രത്തിലോട്ട് നോക്കുമ്പോൾ. മനസ്സിലോട്ട് നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കി കാണുന്നത്? നമ്മൾ ഒരാളെ മനസ്സിൽ നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്യാം, മനസ്സിൽ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്താ മനസ്സിലുണ്ടാവും, എന്തൊക്കെയാ മനസ്സിലുണ്ടാവും? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരാളുടെ മനസ്സിൽ എന്താ കാണുന്നു? നമ്മൾ വസ്ത്രങ്ങൾ കാണാൻ ക്ലിയർ ആണ്, രൂപം ക്ലിയർ ആണ്, മനസ്സിലോട്ട് നോക്കുമ്പോ അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിലോട്ട് നോക്കുമ്പോ അള്ളാഹു എന്തൊക്കെ കാണുന്നു? ഒന്ന് പിന്നെ വികാരങ്ങള്, ചിന്തകള്, ആശങ്കകള്, പ്രതീക്ഷകള്, നമ്മളുടെ ഉദ്ദേശം, നിയ്യത്ത്, നമ്മുടെ ലക്ഷ്യങ്ങള്, നമ്മുടെ ഗോൾ, ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ കാണുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മളുടെ നിയ്യത്ത് എന്താണ്? ചുരുക്കത്തിൽ ഈ നിയ്യത്ത്, ലക്ഷ്യം, ഇതിനൊക്കെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളാണ്. പലതരത്തിൽ ചിന്തകളുണ്ട്, ഉത്കണ്ഠ ചിന്ത, ലക്ഷ്യം, ലക്ഷ്യത്തെ പറ്റിയുള്ള ചിന്തകൾ, ആശങ്ക ഉണ്ടാക്കുന്ന ചിന്തകൾ, സ്ട്രെസ്ഫുൾ തോട്ട്സ്, ഹോപ്പ്ഫുൾ തോട്ട്സ്, അങ്ങനെ പലതരം ചിന്തകളുണ്ട്. അപ്പൊ ചിന്തയാണ് മനസ്സിൽ, മനസ്സിനെ ഡിനോമിനേറ്റർ, എല്ലാ കാര്യത്തിലും ഒരു ചിന്തയാണ്. അപ്പൊ പല ചിന്തകളാണ് ഉള്ളത്. നമ്മുടെ മനസ്സിലൂടെ ഏകദേശം എത്ര ചിന്തകൾ ഒരു ദിവസം, ഞാൻ എനിക്ക് പറയേണ്ടായിട്ട് തോന്നുന്നു, കടന്നു പോകുന്നുണ്ട് അവർ എടുക്കുക. ശാസ്ത്രിമാർ അത് വളരെ വളരെ സ്ട്രെങ്ത് റിസർച്ചിലൂടെ കണക്കാക്കിയിട്ടുണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസർച്ച് വഴി കണക്കാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഒരു ദിവസം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ഏകദേശം? മോർ ദാൻ 60 to 80,000 ആണ് ഒരു ഡിഫറൻസ്. 60 to 80,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ, ആവറേജ് മനുഷ്യൻ്റെ ഇതിലൂടെ കടന്നു പോകണം. പിന്നെ വേറൊരു ഫൈൻഡിങ് എന്താണ്, ഈ ചിന്തകളിൽ 80% ചിന്തകളും നെഗറ്റീവ് തോട്ട്സാണ്, ദുഷ്ചിന്തകളാണ്. ചീത്ത കാര്യങ്ങളിലോട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചിന്തകളാണ് നമ്മളുടെ മനസ്സിലൊക്കെ നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ഡിഫാൾട്ട് ചിന്തകളൊക്കെ ദുഷ്ചിന്തകളാണ്, പെട്ടെന്ന് വരുന്ന മനസ്സിലോട്ട് വരുന്ന ചിന്തകളൊക്കെ ദുഷ്ചിന്തകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു 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 ചിന്താമൂലമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അവൻ്റെ ഒരു മനുഷ്യൻ്റെ ഡെഫിനിഷൻ, ശരിയായ ഡെഫിനിഷൻ, ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി അവൻ ചിന്തയാണ്. അവൻ്റെ ശരീരമോ അവൻ്റെ വസ്ത്രമോ അവനതല്ല, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവൻ്റെ ചിന്തയാണ്. ഇവിടെ ഇബ്ലീസിന് വളരെ വളരെ നന്നായിട്ട് മനുഷ്യൻ്റെ മഹത്വം അറിയാൻ പറ്റും. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു മലക്കുകളോട് മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം മനുഷ്യനാണ്, ഒരു മനുഷ്യൻ, നമുക്കൊരു മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹു മലക്കുകളോട് മനുഷ്യന്റെ മുമ്പിലെ സുജൂദ് ഞാൻ കൽപ്പിക്കുന്നു. അതെന്തായിരിക്കാം, അതിന്റെ യുക്തി എന്തായിരിക്കാം? എന്തായിരിക്കും യുക്തി? ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാണ്. നിങ്ങളൊരു ശരിയാണ്, ശ്രേഷ്ഠ എന്തു തരം ശ്രേഷ്ഠതയാണ് ഇത്ര വലിയ സുജൂദ് ചെയ്യാൻ അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ്, മലക്കിനോട് സുജൂദ് ചെയ്യാൻ. മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. ആദം നബി നമ്മളുടെ പിതാവാണ്. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത് മലക്കുകളോട്. ആ ശ്രേഷ്ഠത എന്തായിരിക്കും, അത്ര വലിയ ശ്രേഷ്ഠത? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, തെറ്റാൻ കാണിക്കില്ല. ചിലതൊക്കെ ഒരു ഞാൻ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന കാര്യം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റൂഹിന്ന് ഒരു ഭാഗം ഉദിക്കും. ആര്? അള്ളാഹുവിന്റെ കണികയുടെ ഒരു ഭാഗം നമ്മളിലുണ്ട്, മനുഷ്യനിലുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ചില സ്വഭാവങ്ങളുടെ ഒരു ഭാഗം, ഒരു ചെറു മൈക്രോ മൈക്രോ പാർട്ട് നമ്മളുടെ മനസ്സിലുണ്ട്. അത് ഏതൊക്കെ സ്വഭാവങ്ങളായിരിക്കാം? അള്ളാഹുവിൻ്റെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് നമ്മളിൽ ഉള്ളത്? ഇവിടെയുള്ള വെച്ചാൽ നമ്മുടെ അകത്ത് ഉള്ളത്, കാരുണ്യം ഒന്ന്, കാരുണ്യം, പിന്നെ അള്ളാഹുവിൻ്റെ സ്വഭാവം ഒക്കെ ദേഷ്യം, പിന്നെ ഫഖീർനെസ്, വലിയൊരു വലിയൊരു വെച്ചാൽ ക്ഷമിക്കാനുള്ള കഴിവ്. അള്ളാഹു ഗഫൂർ റഹീമാണ്. അള്ളാഹു സാധാരണ നമ്മൾ അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ അസ്മാ പറഞ്ഞു 100 പേര്, അത് വരുമ്പോ അത് അവിടെ അള്ളാഹുവിന്റെ പ്രോപ്പർട്ടീസ്, അള്ളാഹുവിന്റെ ക്വാളിറ്റീസ് അവിടെയുണ്ട്. പിന്നെ പോസിറ്റീവ് ക്വാളിറ്റീസ്, ദേഷ്യം ഒരു പേരായിട്ട് പറയുന്നില്ല ഒന്നിവിടെ. ശരിക്കും ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ വളരെ റഹ്മാൻ, റഹീം, ഗഫൂർ റഹീം, ക്ഷമാശീലൻ, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളില് കുറേശ്ശെ കുറേശ്ശെ ഉണ്ട്. ക്ഷമിക്കാനുള്ള കഴിവ്, കാരുണ്യം കാണിക്കാനുള്ള കഴിവ്, പിന്നെ മറ്റുള്ളവരുടെ എമ്പതൈസ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ പിന്നെ എന്തൊക്കെയായിരിക്കും, പിന്നെ എന്തൊക്കെയാണ്, എന്ത്, ജസ്റ്റിസ്, നീതി കാണിക്കാനുള്ള കഴിവ്, വിടുപ്പ്, നീതി കാണിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ സഹായിക്കാൻ, അതെ അതെ, അപ്പം മറ്റു പിന്നെ റഹ്മാൻ, റഹ്മാൻ റഹീം, ദയ കാണിക്കാനുള്ള ഇതുണ്ട് കഴിവ്. ഓരോ പ്രധാന കഴിവുണ്ട് അള്ളാഹു തന്നിട്ടുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇത് കൂടാതെ ചിന്തിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്, ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ക്രിയേഷൻ, ഇന്നോവേറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ചെറിയ ക്രിയേറ്റ് ചെയ്യാൻ കഴിവ് നമുക്കുണ്ട്, സ്വഭാവം വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തില്ല അവർക്ക്. പിന്നെ പ്രധാനപ്പെട്ട ഉപകരണം അള്ളാഹുവിൻ്റെ ഒരു ഗുണം ശരിയാകും ചെയ്തത് ആയിട്ട് തോന്നുന്നുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയും യുണീക്ക്, അതിനെന്ത് മലയാളത്തിൽ ഏകത്വമല്ല. അതിൻ്റെ അർത്ഥമാണ് അവൻ്റെ മാതിരി വേറൊരാൾ ഇല്ല, അതാണ് യുനീക്ക്. അവൻ്റെ മാതിരി വേറൊരാൾ ഇല്ല. അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച മനുഷ്യർ നമ്മളുടെ മാതിരിയൊക്കെ നമ്മളൊക്കെ യുനീക്കാണ്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വയറ്റിൽ നിന്ന് ഇരട്ട പ്രസവിച്ചു വരുന്ന കുട്ടികളടക്കം രണ്ടും യുനീക്ക്. ഈവൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യുനീക്ക്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ നമ്മുടെ ഇത് പറയില്ല, നമ്മൾ തമ്പി മൃഷും അതൊക്കെ പറയുന്നില്ല, ഇതിനെ പറ്റി പറയുന്നില്ല അവരെ. ഈ ഇതൊക്കെ വളരെ യുണീക്കാണ്. ഈവൻ തമ്പി മൃഷ് മറ്റേ ഫിസിക്കലായിട്ടും യുണീക്കാണ്. ഫിസിക്കലായിട്ട് മാത്രമല്ല സൈക്കോളജിക്കലായിട്ട് യുണീക്കാണ്. യുണീക്ക്നെസ്, വ്യതിരിക്തത, അല്ലെങ്കിൽ അല്ല വ്യതിരിക്കല്ല യുണീക്ക്നെസ്, ആ ഒരു ഒരു ഓരോരുത്തരും മറ്റൊന്നായി നിത്യാർത്ഥമായിട്ടുള്ള അവസ്ഥ. ഇതൊരു അള്ളാഹുവിന്റെ ക്വാളിറ്റിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് അള്ളാഹു തന്നിട്ടുണ്ട്. വലിയൊരു കാര്യമാണ് ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ. ഈ അപ്പൊ നമുക്കൊക്കെ ഈ ഈ ഗുണങ്ങൾ കൂടാതെ നമ്മുടേതായ കഴിവുകൾ, ഇൻബോൺ പൊട്ടൻഷ്യൽ, ജന്മസിദ്ധമായ ചില കഴിവുകൾ, ജന്മസിദ്ധമായ ചില ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്, വാല്യൂ, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, വ്യക്തി പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വളർത്തിക്കട്ടെ. ഈ ഇത് നമുക്ക് തന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സും നമ്മളുടെ കഴിവുകളും ഒരുമിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഇതിൽ രസമായിട്ടുള്ള ചില ടെസ്റ്റൊക്കെ, സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ, സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ ഓരോരുത്തരെ യുണീക്ക്നെസ് ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ ഈ ഈ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ യുണീക്ക്നെസ് അള്ളാഹുവിൻ്റെ മാത്രം ക്വാളിറ്റിയാണ്. അത് ചെറുതായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്ന മനുഷ്യനായി, ഇതൊക്കെ തന്നിട്ടാണ് അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ ആദരിക്കുന്നത്. വാക്കിന് ആദരിക്കലാണ്, ആദരിക്കുന്നത്. അപ്പൊ ഈ ക്വാളിറ്റി ഒക്കെ ഉള്ള മനുഷ്യന്റെ മുമ്പിലാണ് മലക്കിനോട് സൂചി ചെയ്യാൻ പറ്റുന്നത്. ഈ മലക്കുകൾക്ക് ഒരു പക്ഷേ ഈ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഒന്നും ഇല്ല. മലക്കുകളുടെ അവരുടെ മനസ്സ് തന്നെ പ്രോഗ്രാംഡ് മനസ്സാണ്. അവർ ദ പ്രോഗ്രാം ടു ഡു ഗുഡ് തിങ്സ്. നമ്മളങ്ങനെയല്ല. അപ്പോ നമ്മളൊന്ന് അപാരമായിട്ടുള്ള ഓരോ മനുഷ്യ കുഞ്ഞുകളും നമ്മളൊക്കെ അപാരമായിട്ടുള്ള കഴിവുകളും അപാരമായിട്ടുള്ള സിദ്ധികളും അപാരമായിട്ടുള്ള, അതായത് അപാരമായി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ കനികകളുള്ളവരാണ് നമ്മളൊക്കെ. ഈ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ കനികകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റുകയാണ് നമ്മളിവിടെ. ഈ അള്ളാഹുവിൻ്റെ കനികകൾ, ആ അപാരമായിട്ടുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള കഴിവ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ എന്താവും? നമ്മൾ എന്താവും? മനുഷ്യനല്ല. ഈ കഴിവ് ഒത്തു വരികയാണെങ്കിൽ, ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഒരു പ്രശ്നം നമ്മൾ എനിക്ക് ഖലീഫയാവും. ഇനി ജാഹിലുണ്ടാവും. ഖലീഫ എന്ന് പറഞ്ഞാൽ ആരാണ് ഖലീഫ? അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. ചില കാര്യമൊന്നും അല്ല, ആ ടേംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു ആദരിക്കുക, അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വരിക, ഓരോരുത്തരും പ്രതിനിധിയാണ്. അപ്പോ ഈ ഖലീഫയാണ് ഉയരങ്ങളിലോട്ട് പറന്നെത്താൻ, ഉയരങ്ങളിലോട്ട് ഉയരാനുള്ള കഴിവ് ഈ നിറച്ചിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലോട്ട് വെച്ചത്. ഇത് ആർക്ക് നന്നായിട്ട് അറിയാം? ഈ ബിലീഫിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് തന്നെ ദൗത്യം. അപ്പോ ശരിക്ക് മനുഷ്യന്റെ ഒരു ദൗത്യം, നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും? ഖുർആനിൽ പറയുന്നുണ്ട് ഒരു ജീവിത ലക്ഷ്യം എന്തായിരിക്കും. ഒരു ഒരു ഇതിൻ്റെ ഇടയ്ക്ക് അമ്മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മളെ കിട്ടുന്ന അമ്മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അതിൻ്റെ ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ആ അർത്ഥത്തിൽ ഒരു അപാരമായിട്ടുള്ള അതിൻ്റെ ഒരു അണ്ടർലൈൻ നമ്മൾ മനസ്സിലാവാതെ പോകാൻ പറ്റും. നമ്മൾ ഒരു പക്ഷെ അതിനെ ഒരു ആരാധനയുടെ ആധിക്യത്തിൽ ആധിക്യം എന്നുള്ള അർത്ഥത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. ആരാധനയുടെ ആധിക്യം. നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ മുരസാഹിബ് നമ്മളോട് ഉപദേശം തന്നു, ഒരാള് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം എങ്കിലും പള്ളിയിൽ പോയിട്ട് ജമാഅത്താണ് നിസ്കരിക്കും, ഒരു ദിവസത്തിന് പോകുന്നൊരു രണ്ടു ദിവസത്തിന് പോയിട്ട് നിസ്കരിക്കാം പള്ളിയിൽ പോയിട്ട്. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഒരാളുണ്ട് വിചാരിച്ചു, അഞ്ചു ദിവസത്തിനും അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളുണ്ട് വിചാരിച്ചു, അഞ്ചു ദിവസത്തിനും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, എല്ലാ സുന്നത്തും കൊടുക്കുന്നുണ്ട്, എല്ലാ സുന്നത്തും മുമ്പ് കൊടുക്കുന്നുണ്ട്. ഇവനിപ്പം ഞാൻ എന്തായി? ചോദ്യം മനസ്സിലായി? ഒരാളുണ്ട് വിചാരിക്കരുത്. അത് അത് നിലനിർത്തിക്കൊണ്ടുപോവുക. ആ അപ്പൊ റാവു സാഹിബ് വലിയൊരു പോയിന്റ് പറഞ്ഞു. അപ്പൊ റാവു സാഹിബ് പറഞ്ഞു വെച്ചാൽ എന്താ പറയുക, അള്ളാഹുവിന്റെ ക്വാളിറ്റിയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിക്കണം, കരുണ അള്ളാഹുവിന്റെ ക്വാളിറ്റിയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഇവിടെ ഒരു 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 മുസൽമാന്റെ ജീവിതം നമ്മളുടെ ഇന്ന് ഇന്നലയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതാണ്. ഇന്ന് ഇന്നലയെക്കാളും നല്ലവൻ നല്ലതല്ലയോ അവൻ അവൻ പരാജിതനാണെന്ന്, അവൻ തോറ്റുപോയ മനുഷ്യൻ. നമ്മളുടെ ഇന്ന് ഇന്നലെയേക്കാളും നല്ലതല്ലെങ്കിൽ നമ്മളൊരു ഒരു പ്രോഗ്രസ് ചെയ്യുന്നില്ല, നമ്മുടെ പൊട്ടൻഷ്യൽ റിയലൈസേഷൻ നടക്കുന്നില്ല, നമ്മുടെ ആ അന്തർലീനമായ കഴിവ് നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ ബ്ലൂം ചെയ്യുന്നില്ല. ഇന്ന് ഇന്നലെയേക്കാളും നല്ലതല്ലെങ്കിൽ, ഇന്ന് ഇന്നലെക്കാളും നന്നാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ ഇവിടെ ഇവിടെ നന്നാക്കൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആരാധനയുടെ ആധിക്യത്തിലല്ല നന്നാക്കുന്നത്. നമ്മൾ സുഖമായിട്ട് അല്ല പറഞ്ഞ് നിസ്കരിച്ച് നിങ്ങളും സന്തോഷ ദിവസമില്ലായിരുന്ന് പറ്റായിരുന്നു ലിയപ്തവ് നിങ്ങൾ പറ്റേ നിസ്കരിച്ച് പുറത്തിറങ്ങിയ പള്ളിയിൽ ഇവിടെ ഒന്ന് ചറിഞ്ഞുകൂടിയിരിക്കണ്ട. ഇടിയോ വോക്ക് റൂമിൽ പഴയ ഇടിയോ വോക്ക്. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞ ആരാധന ആധിക്യം അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ കഴിവ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളതിനെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് അത് ഇത് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരു 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 പോയിന്റ് പറഞ്ഞു, രണ്ട് ഞാൻ ഒരു പോയിന്റ് ഒന്ന് ഒന്ന് ജീവിക്കാൻ പോകുന്നു. ആ ഒരു പോയിന്റ് പറഞ്ഞു, നമ്മൾ നമ്മൾ ഇന്നുകളിൽ ജീവിക്കുന്നില്ല. ആദ്യത്ത് നമ്മൾ നമ്മൾ എന്ത് അനുഗ്രഹം ഇന്ന് കിട്ടിയാലും ഈ നമ്മൾ ഈ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അനുഗ്രഹത്തെപ്പറ്റി ആലോചിച്ച് അള്ളാഹുവിനോട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഒരു വസംബ്രാണ്ടിങ് അതിൻ്റെ ബി അതല്ലേ ചെയ്ത് ചെകുത്താൻ അതെല്ലാം ചെയ്യിപ്പിച്ച് അതിനെ അതിനെ മേക്കൊണ്ട് അത് നബിക്ക് സ്വർഗത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായ നല്ല പഴങ്ങൾ എവിടെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തിന്നാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ട് അത് ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ കഴിയാതെ കിട്ടാത്തൊരു സൗകര്യത്തിനെ പറ്റി ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ട് ഉത്കണ്ഠ ഉത്കണ്ഠകൾ. നമ്മളൊക്കെ വസ്ത്രം നേടി രാവിലെ ഒരു ദിവസം നമ്മൾ ഇന്ന് ഒക്കെ ഇന്ന് ഒരു ഒരു ദിവസം ഇന്ന് നമ്മൾ ഇത് രാവിലെ ആയാൽ നമുക്ക് ആ ദിവസത്തെ ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ചില അവിടെ അന്നത്തെ അവിടെ സർവൈവൽ ഫോഴ്സാണ് അവിടെ, ഒന്നും ഇവിടെ എങ്ങനെയാണ് എവിടെയാണ് പ്രശ്നമാകാത്തത്, അന്ന് പൈസ ഉണ്ടാക്കലോ അല്ലെങ്കിൽ അന്ന് അന്ന് ചെയ്യുന്നൊക്കെ ചെന്ന കാര്യങ്ങളോ, അത് നമ്മൾ നമ്മുടെ അതെന്തിനുണ്ടാക്കുന്നു നാളെക്കോ. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കും, ഒരിക്കലും ജീവിച്ചിരിക്കുന്നില്ല, ദിവസം ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കില്ല. മരിക്കുന്നവരെ മരിക്കുന്നവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കില്ല, തയ്യാറെടുത്ത് തയ്യാറ് ഒരു ദിവസം കാച്ചു പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം വരെ ലാസ്റ്റും വരെ ജീവിക്കാൻ വേണ്ടി തയ്യാറ്, ഏത് നമുക്ക് ഒരു 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 നമ്മൾക്ക് ചിന്തകൾ വളർത്തി വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി ഒരു ഖലീഫയാവാനുള്ള ആ ഒരു വലിയ ഗോള് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡെയിലി ആക്ഷൻസ് പലതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ വലിയ ചിന്തകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഈ മനുഷ്യൻ ഇപ്പോൾ ഈ ഈ ലോകത്തിൽ പലതും പലതരം കണ്ടുപിടുത്തങ്ങളും പലതരം ആവിഷ്കാരങ്ങളും പലതരം നേട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തോ എന്ത് കണ്ടുപിടിച്ചതായിരുന്നു, പിന്നെ ഈ വിമാനം കണ്ടുപിടിച്ചതാണെങ്കിലും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാണെങ്കിലും എന്ത് കണ്ടുപിടിച്ചു, ഇതൊക്കെ എങ്ങനെ വന്നു, എന്തൊക്കെയാണ് അതൊക്കെ മനുഷ്യൻ്റെ ചിന്തകൾ എന്ത് വന്നു, എന്ത് തരം ഇവിടെ പലതരം ചിന്തകളുണ്ട്. ക്രിയേറ്റീവ് തോട്ട്സ് ഇതിന്ന് ഒന്നാണ്. ചിന്തകൾക്ക് പിന്നെ ഒരു എൻഎൽടിയുടെ ലാംഗ്വേജ് പറയും, ചിന്തകൾക്ക് തീ കൊടുക്കുമ്പോഴാണ് ശരിക്കും ചിന്തകൾക്ക് നല്ല ചിന്തകൾക്ക് തീ കൊടുത്ത് നമ്മൾ നമ്മളെ ഉയരങ്ങളിലോട്ട് ഒക്കെ പറക്കാൻ കഴിയും, ഉയരങ്ങളിലോട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും. ഈ പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നു ഇത്ര വലിയൊരു കഴിവുണ്ടായിട്ട് ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല എന്ന് വിചാരിക്കും. നമ്മളൊരു പറയും ചില ഈ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം കൊടുക്കും, ഒരു ഉദാഹരണം ഈ വലിയൊരാന, നമ്മുടെ നാട്ടൊക്കെ കാണാൻ പറ്റും വലിയൊരാന, ഇത് പിന്നെ വലിയൊരാന, ഈ ആനയുടെ ചെവിയിൽ ചെറിയൊരു കോല് വെച്ചിട്ട് ഒരുത്തര വരുന്ന പാപ്പാൻ ഇത്ര വരുന്ന മെലിഞ്ഞ പാപ്പാൻ അവിടെ അടുത്തിരിക്കാം. ആന എന്താ വിചാരിക്കുന്നത് മനസ്സിൽ, ആന വിചാരം എന്താണ്? ഈ ചെറിയ മനുഷ്യന് എന്താണ് വിചാരിക്കുന്നത്? എന്തായാലും ഒരു 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 ടിപ്പിക്കൽ വിചാരം ഒന്ന് പറഞ്ഞു നിൽക്കുന്നതായിരിക്കും. ആനയുടെ വിചാരം എന്തായിരിക്കും? ആന മനസ്സിൽ തോന്നുന്നത് എന്താണ് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ആനങ്ങനെ അനുസരിച്ച് നിൽക്കുന്നത്? ചെറിയ വടിയും വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇത്ര പോകുന്ന ഒരു സാധനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരു ആനയുടെ വലിപ്പ ആനക്കറിയില്ല, അതൊന്ന് അത് അടുത്താണ് എനിക്ക്. ഞാന് ഇത് വടിയന്തിന് ഡിസബേ ചെയ്താണ്ട് വടിയന്തിന് പൊട്ടിവെച്ചു നിങ്ങളോ ഇവൻ എന്നെ പേടിയാ. അനക്ക് ആനക്ക് സ്വന്തം കഴിവിന് വിശ്വാസമില്ല, സ്വന്തം കഴിവിന് വിശ്വാസം ഇല്ല ആനക്ക്. നമ്മളൊക്കെ ഇതേമാതിരിയുള്ള ആനകളാണ്, നമ്മളൊക്കെ ഇതേമാതിരിയുള്ള ആനകളാണ്. നമുക്കിതൊക്കെ കേൾക്ക്, നമുക്കിതൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട് പടച്ചനെ, അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഖലീഫയുടെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസമല്ല ഇത്. ഇതിന് സൈക്കോളജിയിൽ ഒരു പേരുണ്ട്, ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല, എനിക്കിതിനൊന്നും കഴിയില്ല, ഞാൻ അതൊന്നും പഠിച്ചില്ല, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഇതിനുള്ളൊരു കഴിവൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ മനസ്സിൽ കഴിവില്ല പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മുടെ ഈ ഒരു ചെവിയിൽ തോറ്റി വെച്ച് നാറ വെച്ചിരിക്കുന്നത്. നമ്മുടെ ചെവിയിലാണ് വെച്ചിരിക്കുന്നത് ചേട്ടാണ്. ഒരു തോട്ടിയും വെച്ചിട്ട് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുക നമുക്കൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പൊ വലിയ വലിയ ദൗത്യങ്ങൾ, വലിയ ദൗത്യം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ പറയുക, ഇത് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ കഴിവനുസരിച്ചിട്ട് അതിൽ വരുന്നതിൻ്റെ ഞാൻ പറയാം, നമ്മുടെ ദൗത്യം, മനുഷ്യന്റെ ദൗത്യം വരുന്നത്. അപ്പോ ഈ ഒന്നാ കലക്തു ജിന്ന പോലീസ് എല്ലാവരും എഴുതുന്നു എന്നുള്ളത് അർത്ഥമാക്കി ഈ നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ, നമ്മുടെ ദൈവീകമായിട്ടുള്ള ഗുണങ്ങൾ, അള്ളാഹു തന്ന ഗുണങ്ങളും കഴിവുകളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു പോസിറ്റീവ് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം ഈ ലോകത്തിൽ. നമ്മളുടെ ഒരു പിന്നെ ലീഗസി ഇവിടെ ഉണ്ടാക്കണം. അങ്ങനത്തെ ലീഗസി ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദത്തം ചെയ്യുന്നത്. നമ്മളുടെ അപ്പോഴാണ് നമ്മൾ ഖലീഫയാവുന്നത്. നമ്മളുടെ അന്തർലീനമായ കഴിവുകൾ ഉപയോഗിച്ചിട്ട് ഈ ലോകത്തിന് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യണം. വാല്യൂ അഡീഷൻ, നമ്മൾ ഈ ലോകത്തിലോട്ട് വന്നൊരു ഒരു വാല്യൂ ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ ക്യാൻ ഐ ഹാവ് ആഡഡ് സം വാല്യൂ. ഈവൺ ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഈവൺ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയേണ്ടത് ബേസിക്കലി വാല്യൂ അഡീഷൻ. നമ്മുടെ ജന്മം കൊണ്ട് എന്ത് വാല്യൂ ആണ് ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ കുറേ നിസ്കരിച്ചുകൊണ്ട് നോമ്പ് വെക്കേണ്ട ഒരു വാല്യൂ ഈ ലോകത്തിന് ഉണ്ടാവുന്നില്ല. നമസ്കരിക്കുന്ന നോമ്പ് നോലിക്കലും അത് ചെയ്യാനുള്ള ടൂളാണ് ഞാൻ അതിലോട്ട് അത് വരുന്നത്. വാട്ട് വാല്യൂ ആർ വി ക്രിയേറ്റിംഗ്? സഹജീവികൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകം നമ്മൾ പോകുമ്പോൾ നമ്മൾ വന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണോ? ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കാരണം സോറി ഞാൻ ഉറപ്പൊക്കെ മറന്നു. ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാരണം മനുഷ്യന്മാര് കടലുകൂടി ഇത് അവർ കണ്ടുപിടിച്ചതും ഉയരങ്ങളിലോട്ട് പറന്നതും ആ കടലിലെ ആഴങ്ങളിലോട്ടൊക്കെ മനുഷ്യന്മാർ തന്നെ. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ദൗത്യമായിരിക്കാം, എന്തൊക്കെയായിരിക്കാം? ഒരു ഉദാഹരണം പറയാം, നമ്മളെ കൂടി ചെയ്യാൻ പറ്റും. നമ്മളെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റും. നമ്മുടെ ബിസിനസ്സും നമ്മളുടെ നിസ്കാരവും നമ്മളുടെതൊക്കെ പുറമെ ചെറിയ എന്തെങ്കിലും ദൗത്യമായിരിക്കാം. തോമസ് ആയിട്ട് ഒരു ദൗത്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ദൗത്യം? അള്ളാഹുവിന്റെ ഇന്ന് കൂടുതൽ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കും. ഒരു വലിയ ദൗത്യമാണ്. ഈ കാര്യങ്ങൾ വാല്യൂ ഒരു ഒരു അള്ളാഹു സ്വീകരിക്കട്ടാണ്. ആ ഒരു കാര്യം വാല്യൂ നമ്മളെന്താ ചെയ്യുന്നത്? ഇത് പറയേണ്ടത് ഈ നിങ്ങളോട് ചോദിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ചോദിക്കുക. എന്താ അനുസരിച്ച് ഹസിബു ഹസിബു, നമുക്ക് വലിയ വേറൊന്നും ഇല്ലാത്തൊന്നും ക്ഷമിക്കണം കേട്ടോ. ആയിരുന്നു അതിൽ നിന്നും അവൻ്റെ ഇറക്കം ചോദിക്കുക. ഹസിബു അംഫുസക്കും കബല അൻ തുഹസിബു, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ എന്ത് ദൗത്യാണ് ഇത്ര വലിയ ഖലീഫയുടെ പ്രോപ്പർട്ടീസ് എന്ന് തന്നു, എന്താ ചെയ്ത്, എന്താ പറയാൻ, നമുക്ക് എന്ത് ദൗത്യം ചെയ്യാം, ഇതൊക്കെ മുസാബിത് നമുക്ക് എന്ത് ദൗത്യം ചെയ്യാം, മുസാബി എന്നത് പറഞ്ഞു കേൾക്കൽ മാത്രം ദൗത്യമായിട്ട് ഞാൻ ഉണ്ടാക്കില്ല, കേൾക്കലുക മാത്രം ദൗത്യമായിട്ട് ഇല്ല. ഒരു ഒരു ദൗത്യം സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അത് ശരിയാണ്, ഇറ്റ്സ് വെരി ഗുഡ് തോട്ട്, എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരു പത്താളെ ഇവിടെ എത്തിക്കലും ദൗത്യമാവാം, അപ്പൊ നമ്മൾ വേറെ ആഡിങ് വാല്യൂ കുറച്ചും കൂടി. ഈ ക്ലാസ്സിനെ പറ്റി അറിയാത്ത കുറച്ച് ആൾക്കാരെ ഒന്ന് പ്രേരിപ്പിച്ച് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒരു മക്കളെ എത്തിക്കല് ഇപ്പൊ ദൗത്യമാവാ, പിന്നെ എന്തൊക്കെ ചെയ്യാം, എന്ത് കാരുണ്യം, അതെ കാരണം ചെയ്യാം, നമ്മൾ ജനറലായിട്ട് ഇങ്ങനെ സക്കാത്ത ശരിയാണ് കാരുണ്യം, നമ്മളൊരു ദൗത്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു ഒരു ലീഗസി ലീഗസി ഇന്ന ആളിത് ചെയ്തു എന്ന് പറയാൻ, അതെ ഒരു ഒരു ഒന്നൊന്ന് പറയാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പരിപാടി പണ്ടൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഒരു ഒരാളൊരു ദൗത്യമായിട്ട് എടുക്കുകയാണ്, ഞാൻ എൻ്റെ എൻ്റെ വീടും പരിസരവും എൻ്റെ വീടും പരിസരവും എൻ്റെ വീട് മാത്രമല്ല ശുചിയാക്കി വെക്കും, ഒരു ദൗത്യമായിരിക്കാം, ഏത് വൃത്തി ഇസ്ലാം പിന്നെ ഈമാൻ്റെ പകുതിയാണ്. നമ്മൾ എന്തെങ്കിലും വിധത്തിൽ ഈ വിധത്തിന് മറ്റുള്ള മനുഷ്യന് ഈ ലോകത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ഭൂമിയിലോട്ട് നമ്മൾക്ക് നമ്മളെ ആർ വി ഗിവിങ് ബാക്ക്, ഗിവിങ് ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും പഴയ ക്ലാസ് പറയേണ്ടായി, നമ്മളൊരു നമ്മളെ വീട്ടിലൊരു വാഴ നട്ടു, വാഴ ഇങ്ങനെ നല്ല തഴച്ച് വളർന്നു, കുറേ ഇങ്ങനെ തടിയച്ച് തഴച്ച് വളർന്നു, ഇത് കൊലക്കുന്നില്ല, എന്ത് ചെയ്യും, മുറിച്ച് കളയും. അൺലെസ് ഇറ്റ് ക്രിയേറ്റ് വാല്യൂ ഫോർ അതേഴ്സ്, മറ്റ് നമ്മൾ തഴച്ച് വളർന്നു മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ പൈസ ഉണ്ടാക്കുക, നമ്മൾ ഇതുണ്ടാക്കുക, നമ്മൾ തഴച്ച് വളരുക, നമ്മൾ തഴച്ച് വളരുകയല്ല, അത് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ അതേഴ്സ്. അപ്പോൾ ഒന്ന് കൊലച്ചിട്ട് വാഴ കൊലച്ച് മറ്റുള്ളവർക്ക് പഴം നൽകുന്നു, അതിൻ്റെ ഒരു ദൗത്യമാണ്, അള്ളാഹു മാർഗത്തിൽ കൊടുത്ത ദൗത്യം നിർവഹിക്കപ്പെടണം, പൊട്ടൻഷ്യൽ റിയലൈസേഷൻ നിർവഹിക്കപ്പെടണം. ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഓരോരുത്തരെയും കഴിവനുസരിച്ച്, ഈ ഓരോരുത്തരെയും കഴിവനുസരിച്ച് പറഞ്ഞാൽ ചെറുതും വലുതും നല്ല കഴിവ്, വ്യതിരിക്തമായ കഴിവ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ആലോചിക്കുക പിന്നെ ദാവു സാഹിബിൻ്റെ കഴിവ് വലുതാണ്, എൻ്റെ കഴിവ് ചെറുതാണ്, അങ്ങനെയല്ല. ദാവു സാഹിബിന് ഒരു ഏരിയയിൽ കഴിയും, എനിക്ക് വേറെ ഏരിയയിൽ കഴിയും, നിങ്ങൾക്ക് വേറെ ഏരിയയിൽ കഴിയും, വ്യതിരിക്തമായിട്ട് ഇത് ഇവിടെ എങ്ങനെയാണ് ചിന്തിക്കണമെന്നത്, വ്യത്യസ്തമായ വ്യതിരിക്തമായ നമ്മളൊക്കെ യുണീക്കാണ്, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നു വേറെ ആൾക്ക് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. ഈ മറ്റേ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു, നമ്മളെ നാട്ടിലെ കുറേ ചെറുപ്പക്കാരൊക്കെ കുറേ കാര്യമായിട്ട് ഇങ്ങനെ ഈ ക്ലബിലും അതൊക്കെ ഇങ്ങനെ ഒരു ഒരു പക്ഷേ ഒരു പത്ത് ചെറുപ്പക്കാരെ ഒരു ഒരു മനസ്സ് മാറ്റാൻ പറ്റി, അതൊരു ദൗത്യമാണ്, ഒരു നല്ല നിലയിട്ട് ഒരു ദൗത്യമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പരിസരം മാലിന്യപ്പെടുത്തില്ല. ഇപ്പൊ നമ്മളൊക്കെ പലരും ഉച്ചയ്ക്കാൻ പോകും, ഓ ഫൂച്ചിട്ടല്ല സിഗരറ്റ്, ഇപ്പൊ സിഗരറ്റ് കാര്യമായിട്ട് വലിക്കത്തുമില്ല, കോക്കക്കോള ഇതൊക്കെ ഇതാക്കും, എവിടെയാണ് മുസ്ലിങ്ങളടക്കം നിസ്കരിക്കുന്നതടക്കം, പിന്നെ ഈ ഇസ്ലാമിക് സെന്ററിലെ ക്ലാസ് എടുക്കാൻ ക്ലാസ് കേൾക്കാൻ വരുന്നവരുടെയൊക്കെ സ്വഭാവങ്ങളും വരികയാണ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സൊന്നും നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമ്മളൊരു പിന്നെ കൊക്കക്കോള കുടിച്ചിരുന്നെങ്കിൽ അവർ പറയാൻ പാടില്ല, അത് അത് ഡെപ്പോസിറ്റ് ചെയ്യുക, അത് പിന്നെ എവിടെയാണ് ഡസ്റ്റ്ബിനിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ശുചി നമ്മളുടെ ഭാഗമായിരിക്കണം, നമ്മുടെ സ്വഭാവങ്ങൾ അതൊക്കെ അതൊക്കെ സ്വഭാവത്തിന്, ഈ സ്വഭാവത്തിന് പുറമെ നമുക്കൊരു നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദൗത്യം ഇതാ, ഇത് ഒരു ലീഗസി ഇവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഖലീഫ അത് എടുക്കാൻ പറ്റും. ഈ നമ്മുടെ പരിസരം വൃത്തിയാക്കുക, ഒരുപക്ഷെ നമ്മുടെ പള്ളിയുടെ പരിസരം വൃത്തിയാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വളരെ സുന്ദരമായിട്ടൊരു പരിസ്ഥിതി ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോരുത്തരും. ഇപ്പം ഞാൻ പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് അതിനുള്ള ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ ഖലീഫയാവുന്നില്ല, നമ്മൾ മുസ്ലിമാവും. നിസ്കാരം, ഈ നിസ്കാരം നോമ്പ് എന്തിനാണ്? ഇന്നല്ലാഹ തൻഹാ അനിൽ ഫഹ്ഷായി ഈ നമസ്കാരം ഈ വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളുടെ മനസ്സിനെ പ്രാപ്തമാക്കാനുള്ള ആയുധം മാത്രമാണ്. വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നമ്മളുടെ മനസ്സിനെ പ്രാപ്തമാക്കാനുള്ള, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ആയുധമാണ്, ടൂളാണ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഏകദേശം 80,000, 40,000, 4,900 ദുഷ്ചിന്തകൾ ദിവസം നടന്നു വരും. ഈ 4,800 ദുഷ്ചിന്തകളെ ഒന്ന് അതിനൊന്ന് മാനേജ് ചെയ്യാൻ പടച്ചവൻ അഞ്ചോത്ത നിസ്കാരം പോരാ ശരിക്കും. ഒരു അവൻ ശരിക്ക് നോക്കുകയാണെങ്കിൽ അത്രയധികം ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദുഷ്ചിന്തകളെ സംസ്കരിക്കാൻ, പിന്നെ നമ്മളുടെ കഴിവുകളെ പ്രകടമാക്കുന്ന ചിന്തകളെ ജനിപ്പിക്കാൻ, ഇതിനുള്ള ഉപാധിയാണ് നമുക്ക്. ഇതില്ലെങ്കിൽ ഒരു 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 ഇതിൻ്റെ നമസ്കാരക്കാർക്ക് നാശെന്ന് പറഞ്ഞത് ഖുർആൻ അള്ളാഹു പറഞ്ഞിരുന്നു. നമസ്കാരക്കാർക്ക് നാശെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. ഈ നമ്മൾ പിന്നെ ഈ പലപ്പോഴും പിന്നെ ഒരു രണ്ടു ഒരു ക്ലാസ്സുണ്ടായിരുന്നു, ഒരു പിന്നെ ഒരു പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. പലപ്പോഴും പറഞ്ഞ ഉദാഹരണം ഇരിക്കെ, നമ്മൾ പലപ്പോഴും ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വളരെ ഓടിപ്പോയി ധൃതിയിൽ പോയിട്ട് പവർജിമാറ്റാണെന്ന് കൂടി കടകട പോയിട്ട് ഇവിടെ ധൃതിയിൽ പോയിട്ട് അങ്ങ് ജമാത്ത് കൂട്ടി കൊടുക്കണം, ആ ഒരു റെക്കാർഡ് കിട്ടിയാൽ മതി. ആ ഒരു അങ്ങനെയൊക്കെ. അപ്പം ഇത് പിന്നെ ഹദീസിട്ടുണ്ട് തോന്നുന്നു, അങ്ങനെ ധൃതി കൂട്ടാൻ പാടില്ല. നമ്മൾ നമസ്കാരത്തിലൂടെ അങ്ങനെ ശരീരങ്ങളിൽ പ്രവേശിക്കാനൊന്നും പാടില്ല. ഈ ഇവൻ ഇവൻ ഈ പിന്നെ ഈ ഈ ചില സൈക്കോളജിക്കൽ തിയറീസ് അനുസരിച്ച് ഇപ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾക്കൊരു പിന്നെ പലപ്പോഴും ഈ ഡെയിലി വർക്കിനുള്ള പ്രഷറും ടെൻഷനും വിഷമങ്ങളും എല്ലാം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും. എന്തൊരു ചിന്ത ഉണ്ടായിരിക്കും? ഒരു നമസ്കാരത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ എൻ്ററിങ് തോട്ട് എന്ന് പറയും. നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത മിക്കവാറും ഈ ചിന്ത മാത്രമാണ് അതോ നിസ്കാരം കഴിയുള്ളൂ. ശ്രദ്ധിച്ചൊന്നും അറിയില്ല നമ്മൾ ഏത് ചിന്തകളോടാണ്. എവിടുന്നാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമായിരിക്കും. അപ്പം ഈ ചിന്തകളെ ഒന്ന് മാറ്റി, ഈ ചിന്തകളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ അടുത്ത്. നമ്മൾ എന്താണ് പലപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. മൂസാ നബി അള്ളാഹു ചോദിച്ചു, ആ മൂസ നിന്റെ കയ്യിൽ എന്താണ്? അള്ളാഹു അറിയില്ല, വടിയാണ്. മൂസ നിന്റെ കയ്യിൽ എന്താണ്? അള്ളാഹു എന്താ അള്ളാക്ക് മൂസരൊക്കെ ഇത്ര വലിയ ഇരിക്കുന്ന വലിയ അറിയില്ല. എന്താ ചോദിച്ചിരുന്ന കാരണം എന്താ അറിയാം? എന്തായിരിക്കും അള്ളാഹു ചോദിച്ചിട്ടുണ്ടായിരിക്കും? ഒന്നാലോചിച്ചെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഫീ ഖൽഖി സമവാതി വല്ലാഹി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ഇല്ല ആയത്തിൽ ഊലിൽ അൽബാ ബുദ്ധിമാർക്കുണ്ട് അല്ലദീന ചിന്തിക്കുന്ന പണ്ടാരെ ഒരിക്കൽ ഒരാൾ പറയണ്ടായി പിന്നെ വായിക്കുന്നവർക്ക് ഉദാഹരണം ഉണ്ട് നല്ല പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഉദാഹരണം ഉണ്ട് നല്ല പറഞ്ഞിട്ടുണ്ട്. ശരിയാ വെച്ചോന്ന് അറിയില്ല. ചിന്തിക്കുന്നവർക്കാണ് ഉദാഹരണമുണ്ട്, ട്രറന്ന് ഓടിപ്പോകുന്നവർക്ക് ഉദാഹരണം ഇല്ല, ചിന്തിക്കുന്നവർക്ക് ഉദാഹരണമില്ല. അത് ഉച്ച ചിന്തി ചില 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 സ്ഥലത്ത് അള്ളവർ ഉച്ചല്ല ഉച്ച ആലോചനയുള്ളൊക്കെ. അപ്പോ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി മറന്നു നിസ്കാരത്തില്ല വടി 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 പിന്നെ ചോദിച്ചു എന്താ അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, കാരണം എന്തായിരിക്കും? ഒരു ഓർമ്മപ്പെടുത്തണം, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് എന്താ ഉള്ളത് എന്ന് നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ മനസ്സിൽ എന്താണ്, എന്തൊക്കെ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനെപ്പറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറില്ല. ഒന്ന് ഒന്ന് ഒരു ഒരു അക്നോളജ്മെന്റ് പലപ്പോഴും ഇത് വളരെ ആവശ്യമാണ്, ഇത് വളരെ ആവശ്യമാണ്. നമ്മുടെ അടുത്ത് നമ്മുടെ മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഒരു റെക്കഗ്നിഷൻ, പേ അറ്റൻഷൻ ടു വാട്ട്സ് ഹാപ്പനിങ് ഇൻ അസ്. നമ്മുടെ മനസ്സിൽ, മനസ്സാണ് നമ്മൾ, ഈ മനസ്സിന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമസ്കാരത്തിലോട്ട് പ്രവേശിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ എന്ത് മനസ്സ് വെച്ചിട്ടാണ് പ്രവേശിക്കുന്നത്, എൻ്റെ മനസ്സിൽ എന്താണ്, എന്ത് തോട്ടത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മളോട് കഥ ചോദിക്കുന്നത് എടാ നിന്റെ മനസ്സിൽ എന്താണ്, നിന്റെ വടി അള്ളാഹു വടി വെച്ച മാതിരി നിന്റെ മനസ്സിൽ പിന്നെ നമ്മുടെ മനസ്സിലെ ആ പ്രക്യോട് ചിന്ത പ്രക്യോട് ശരിക്ക് പലപ്പോഴും ഒന്ന് ചിന്തിച്ചാട്ടോ ഞാൻ ഇപ്പം അതിനെപ്പറ്റി ചിന്തി ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒരു ഒന്ന് റെക്കഗ്നൈസ്. ആ പ്രോസസ്സ് തന്നെ നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യും, നമ്മുടെ ഒരു ചെറിയ എനർജി ലെവലൊന്ന് കുറക്കും, എനർജി ലെവലൊന്ന് കുറക്കും. നമ്മളൊന്ന് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു പിന്നെ ഒരു ടിപ്പിക്കൽ ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, പിന്നെ ഈ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഒരിക്കൽ പറയണ്ട ഇപ്പോൾ പറയാണ് ഒരു ഉദാഹരണം. ഇപ്പോൾ മുസാഹിബിനോട് എന്നോട് ദേഷ്യ തോന്നി, മുസാഹിബിനോട് എനിക്ക് എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടെന്ന് ഞാൻ ദേഷ്യ തോന്നുന്നു ഞാൻ മുസാഹിബിനോട് പറയാം. മുസാഹിബ് എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മുസാഹിബ് എന്താ പറയാം? ഏയ് അങ്ങനൊന്നുമില്ല, മൂസാഹിബിന് ദേഷ്യം കുറച്ചുണ്ടെങ്കിലും മൂസാഹിബ് ഏ അങ്ങനൊന്നുമില്ല. അതായത് അപ്പൊ ഞാൻ എന്താ ചെയ്ത്, അള്ളാഹു മൂസപ്പിന് എങ്ങനെ വഴി വഴിയിലെന്താണ് കൈ വഴിയിലെന്താ കയ്യിലെന്താ വടി കയ്യിലെന്താന്ന് ചോദിച്ചില്ലേ, അതുമാതിരി അദ്ദേഹത്തിന്റെ ദേഷ്യത്തിലോട്ട് അദ്ദേഹത്തിന് ഒന്ന് അറ്റൻഷൻ കൊടുത്താൽ തന്നെ ആ ദേഷ്യം കുറച്ചൊന്ന് കുറയും, ഒരു ചെറിയ എനർജി ലെവൽ കുറയും. നമ്മൾ പലപ്പോഴും ഇപ്പം നമസ്കാരത്തിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലൊന്ന് കുറച്ചിട്ട് പ്രവേശിക്കാൻ പറ്റണം. ഈ ഈ നമുക്ക് കഴിയും, നമുക്ക് ശരിക്കും ഇതാ ഈ അത് കഴിയും. ഈ ഈ പിന്നെ ഈ ഈ ചിന്തകൾക്ക് ചിന്തകൾക്ക് ഭയങ്കര പലപ്പോഴും നമ്മളെ ഈ രാത്രി ഉറങ്ങാൻ കടന്നാൽ തളിക്കും മനസ്സിൽ പല ചിന്തകൾ വരും, അന്നത്തെ ബിസിനസ് അല്ലെങ്കിൽ നാളത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പലപ്പോഴും പറയും, ഒരു 80% ആൾക്കാർ പറയും പലതും ആലോചിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഉണ്ടോ? ശരിയാണോ? ആലോചിച്ചിട്ട് ഉറക്കം പോയി ഉറങ്ങാൻ, അത് കാരണം എന്തായിരിക്കാം? എന്താ ഈ ആലോചിച്ച ഉറങ്ങാൻ പറ്റാത്ത അതിന്റെ ഡിഫറൻറ്റ് പല വഴിയും ചിന്തിക്കാണ്. ഓക്കെ, അതൊന്ന് സൊല്യൂഷൻ കണ്ടെത്താം. ക്ലീൻ ചെയ്യുന്നില്ല. ഈ ചിന്താ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു 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 നമ്മൾ എനർജൈസ് ചെയ്യുന്ന സാധനം. ചിന്തിച്ച യു ഗെറ്റ് എനർജൈസ്ഡ്. പോസിറ്റീവ് ചിന്ത ആണെങ്കിൽ പോസിറ്റീവ് എനർജി വരും, നെഗറ്റീവ് ചിന്ത ആണെങ്കിൽ നെഗറ്റീവ് എനർജി വരും. ഈ സ്ട്രെസ്ഫുൾ തോട്ട് ആണെങ്കിൽ സ്ട്രെസ്ഫുൾ എനർജി ആണ് ഒരു ഒരു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എനർജി ലെവൽ, എനർജി ലെവൽ കൂടുകയാണ്. അപ്പോ ഈ ചിന്ത നമ്മളെ പിന്നെ എനർജൈസ് ചെയ്യുന്നതാണ്, നമ്മളെ ഒരു 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 പുതിയ ഒരു ഒരു എനർജി ലെവൽ. ഈ എനർജി ലെവൽ കൂടുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറയാം, നമ്മൾ ഒരു 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 ലോ എനർജിയിലാണ്. ഈ ഈ മെഡിറ്റേഷൻ വഴിയൊക്കെ ആൾക്കാരെ വേഗം ഉറക്കുന്ന പരിപാടി ഉണ്ട്. ഒരു എനർജി ലെവല് കുറച്ചാൽ ഈ ചിന്ത എനർജി കൂടും. അപ്പോൾ കൂടുതൽ ചിന്ത വന്നാൽ എനർജി ലെവൽ ഇങ്ങനെ കൂടുകയാണ്. ചിലപ്പോൾ പാർട്ടിഷനും മധു ഇതൊക്കെ കൂടിയാൽ ഉറങ്ങാനും പ്രയാസം വളരെ ഇതാണ്. ഈ അപ്പോൾ ശരിക്ക് നമ്മളുടെ ഈ നമ്മുടെ പോസിറ്റീവ് എനർജി ലെവൽ, നല്ല ചിന്തകൾ മനസ്സിലുണ്ടാക്കിയാൽ, നല്ല ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ ചിന്തിക്കാൻ വലിയ എനർജി നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ കഴിവിനെ പുറത്തു വരുമ്പോൾ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് ഇത് വരുന്നത്. ഈ ഈ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ചെറുതായിട്ട് കാണരുത്. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു 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 ദുർ ഒരു ദുർബല നിമിഷത്തിൽ ഒരു ദുർബല വിചാരമായിരിക്കും അവൻ്റെ മനുഷ്യൻ്റെ ആ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ദുർബല നിമിഷത്തിലെ ഒരു ദുർബല ചിന്ത വികാരം പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ഇങ്ങനെ ഞാൻ പലപ്പോഴും ആയിരിക്കുന്നു. ഒരു 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 വലിയൊരു ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ പ്രസിദ്ധമായ ഒരു ജേർണലിസ്റ്റ്. ഗോവയിൽ ഒരു റേപ്പ് കേസ് നിന്ന് ചിലപ്പോൾ ജയിലിൽ പോയി നാളെ ഒരു പ്രവർത്തിക്കുന്നുണ്ടാവും. ടെഹൽക്ക ടെഹൽക്ക അരുൺ തേജ്പാൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ജേർണലിസ്റ്റ്. പിന്നെ ആ ടെഹൽക്ക റെവല്യൂഷൻസും മധു ഇതൊക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു വളരെ വളരെ അക്കംപ്ലിഷ്ഡ് ആയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഒരു ലിഫ്റ്റിൽ ഒരു സന്ദർഭത്തിൽ ഒരു സഹ ഉണ്ടായിരുന്ന ഒരു ഒരു പിന്നെ ലേഡി കൊളീഗിനോട് ഒരു ദുർവിചാരമുണ്ടായിട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റ് അദ്ദേഹത്തിന് ലൈഫ് മുഴുവൻ ആയി. അങ്ങനെ പലതും സംഭവിക്കും, ഒരു ചെറിയ ദുർബലം. അപ്പോൾ ഇതിന് ഇതിന് ചില്ലറ കാര്യമില്ല, ചില്ലറ കാര്യമല്ല. മറ്റേ മാനിക്കോ ശരിയായിട്ടും അറിയില്ല എന്താണെങ്കിലും അത്. അപ്പൊ പലപ്പോഴും ഈ അപ്പോ സ്റ്റാഫിംഗ് എക്സാക്ട് അത് തന്നെ. പിന്നെ തുടക്കവും പറ്റുന്ന ഹലക്കനിൽ ഇൻസാന മനുഷ്യനെ ഹെൽപ്പ് ക്രിയേറ്റ് ബെസ്റ്റ് ഓഫ് ബോൾസ്. ബെസ്റ്റ് ഓഫ് ബോൾസ് വരുമ്പോൾ അവിടെ വേറെ വരുന്നു ഖലീഫയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ മനുഷ്യനെ. എന്നിട്ട് അവൻ സുമ്മരതത്തിനാഹോസ്ഫലി അവൻ്റെ ചിന്ത കാരണം അവൻ 3 വയസ്സായ കുട്ടീനെ റേപ്പ് ചെയ്യുന്ന ഒരുത്തനായി മാറുകയാണ്. സുമ്മരതനാഹോസ്ഫല സാഫി അവൻ അവൻ മൃഗമല്ല, ബൽ കുഹാനിൻ്റെ പ്രയോഗമുണ്ട്, മൃഗത്തിനല്ല മൃഗത്തിനേക്കാളും ബൽഹും അല്ല മൃഗത്തിനേക്കാളും അനുവദിച്ചവനാവാൻ. മൃഗം ഒരു പക്ഷേ ചെയ്യില്ല അങ്ങനെ. മൃഗം ഒരു അവർക്ക് ഒരു 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 പ്രോഗ്രാമിൻ്റെ ആൾക്കാരായിട്ട് അവർ എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് മനുഷ്യൻ എന്തെവിടെ എത്തിക്കുന്ന അവൻ ചിന്ത, അവൻ്റെ മനസ്സിലുള്ള ചിന്തകൾ. ഈ അപ്പോൾ നെഗറ്റീവ് ചിന്ത മനസ്സിൽ വന്നാൽ അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, അതാണ് സംസ്കാരം, അതാണ് സംസ്കരണം. കഥ അസല സംസ്കരിച്ചവരാണ് വിജയിച്ചത്. ഈ ഞാൻ സമയമില്ല, പക്ഷെ നിർത്താം, ഞാൻ നിങ്ങളെ പറഞ്ഞങ്ങനെ പറഞ്ഞു പോകും. ഞാൻ ചെറിയ നിർത്താൻ പോകുന്നു, ചെറിയൊരു ഒരു കാര്യങ്ങളും പറഞ്ഞു നിർത്താണ്. അപ്പോ ഈ സംസ്കൃതത്തിൽ പറയുമ്പോൾ, ഈ ചിന്തകളെ പറ്റി പറയുമ്പോൾ, ഇന്നത്തെ ലോകം പിന്നെ ഈ ആദനബിയുടെ വലിയ ഡിസ്ട്രാക്ഷൻ മറ്റേ പാടായിരുന്നു. ഇന്നത്തെ ലോകം മുഴുവൻ കുറേയധികം ഡിസ്ട്രാക്ഷൻ, നമ്മുടെ ഡെയിലി ലൈഫ്, പ്രത്യേകിച്ച് ടീനേജേഴ്സ്, പിന്നെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ടീനേജ് സുഹൃത്തുക്കളോടാണ്, യു ആർ എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് അട്രാക്റ്റീവ് ഡിസ്ട്രാക്ഷൻസ്. വളരെ വളരെ അട്രാക്റ്റീവാണ് തോന്നുന്ന കുറേ ഡിസ്ട്രാക്ഷൻസ് അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പലതരത്തിലുള്ള. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് ടി വി പ്രോഗ്രാമാവാം, ഡാൻസ് പ്രോഗ്രാമാവാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആവാം, അല്ലെങ്കിൽ മെസ്സേജസ് ആവാം, അല്ലെങ്കിൽ ന്യൂഡ് ഫിലിംസ് ആവാം, വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ആവാം. അവ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ എന്നൊരു ലോകത്തിലാണ് സമച്ചത്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അപ്പം ഈ ഡിസ്ട്രാക്ഷനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞ വലിയൊരു ഡിഫിക്കൽട്ടാണ് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നിങ്ങൾ വി നീഡ് ടു ക്രിയേറ്റ് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് തോട്ട്സിനാവാൻ, അതില്ലാതെ ഒരു രക്ഷയില്ലാത്ത ഒരു കാര്യം. ഇന്ന് പലപ്പോഴും ഒരു നമ്മളുടെ ഒരു ആവറേജ് നമ്മളുടെ അജണ്ട, നമ്മളുടെ പേഴ്സണൽ അജണ്ട. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഒരു ദിവസം ഓക്കെ, ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കപ്പെടണം എന്ന് തീരുമാനിക്കൽ എങ്ങനെയാണ്, ആരാണ്? എൻ്റെ സമയം ഇന്ന് എങ്ങനെ ചെലവഴിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നു. ഹൗ ഷുഡ് ഐ സ്പെൻഡ് മൈ ടൈം ടുഡേ, അത് തീരുമാനിക്കുന്നു. ഐ ഷുഡ് ഡിസൈഡ് അതിന് എന്തായിരിക്കണം എനിക്ക്, എന്തായിരിക്കും പ്രധാന ക്രൈറ്റീരിയ, എൻ്റെ സമയം എങ്ങനെ, എൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം, വാട്ട് ഇസ് മൈ ബിഗ് എയിം ഇൻ മൈ ലൈഫ്. അത് എന്തു ആവാം. നിങ്ങൾ ബിഗ് എയിം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ പിന്നെ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുടെയാണ്, അല്ലെങ്കിൽ വേറെ ഇതൊക്കെ, അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ അങ്ങൾ വഴി വെച്ച ആനയാവരുത് പ്ലീസ്. നമുക്കൊക്കെ പറ്റും. അപ്പം നമ്മളുടെ ദൗത്യ നിർവഹണം ഡെയിലി ആക്ഷൻസ് വേണം. എന്ത് ദൗത്യത്തിനും ആ ദൗത്യം നിർവഹിക്കണമെങ്കിൽ അതിനോടുള്ള ഡെയിലി ആക്ഷൻസ് അത് ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ ദിവസം അതിനോട്ട് ആ ദൗത്യം നിർവഹിക്കപ്പെടുന്നത് കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സമയം ഇലയിൽ ചെലങ്ങനെ ചെലവഴിക്കപ്പെടുന്നത് ആ ദൗത്യമാണ്, നമ്മളുടെ ലക്ഷ്യമാണ്, നമ്മളുടെ ഒബ്ജക്റ്റീവ്സാണ് നമ്മളെ കഴിയുന്നത്. ഇന്നിപ്പോൾ ആരാണ്, ഇന്ന് എൻ്റെ സമയം ഒരു വാട്സപ്പിൻ്റെ മെസ്സേജ് വന്നു, ഒരാളയച്ചു, ഞാനത് വായിച്ചു, കുറച്ച് കഴിഞ്ഞ് വേറെ ആളയച്ചു, അത് വായിച്ചു, അല്ലെങ്കിൽ വേറൊരു പിന്നെ ഇങ്ങനെ ടി വി വാങ്ങി, അവർ ഒരു ഒരു പ്രോഗ്രാം കണ്ടു, അതിങ്ങനെ കണ്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ ഫോൺ വിളിച്ചു, ഇങ്ങനെ ആൾ പറയാൻ ഒരാൾ കണ്ടു, ഒരാൾ വന്ന് നമുക്കൊരു പാർട്ടിക്കോ സിനിമക്ക് അതകളെ പോയി. നമ്മളുടെ അജണ്ട ഈസ് ഡിസൈഡഡ് ബൈ അതേഴ്സ്. നമ്മളുടെ അജണ്ട, നമ്മളുടെ പേഴ്സണൽ അജണ്ട ഇന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ്. പ്ലീസ് ഡോണ്ട് അലോ അതേഴ്സ് ടു ഡിസൈഡ് യുവർ പേഴ്സണൽ അജണ്ട. നമ്മൾ തീരുമാനിക്കണം വെദർ ഐ ഷുഡ് റീഡ്. നിങ്ങൾക്ക് വരുന്ന എല്ലാ വാർത്ത മെസ്സേജും വായിക്കണം എന്നില്ല, ഒരു പക്ഷേ വായിച്ചാൽ പിന്നെ ആ ദിവസം മുഴുവൻ അതിനെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ എല്ലാ ഈ ദുനിയാവിൽ റിലീസ് ചെയ്യുന്ന എല്ലാ പടം കണ്ടോളൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാ പടം കാണണം, എല്ലാ മെസ്സേജും കേൾക്കണം, എല്ലാ ഇതും ആക്കണം. അപ്പം എന്താണ്, നമ്മൾ ഒരു മരുഭൂമിയിലെ ഒരു കാറ്റിൽപ്പെട്ട ഒരു കരിയിലയുടെ മാതിരിയാണ്. ഈ കരിയിലയുടെ പ്രോപ്പർട്ടി എന്താണ്, കാറ്റ് എവിടെ വരുന്ന അങ്ങോട്ട് പോവും, കേരളത്തിൽ നമ്മൾ ഒബ്ജക്റ്റീവ്, നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട നമ്മൾ അജണ്ടയാണ്, നമ്മളുടെ ഗോൾ ബേസ്ഡ് അജണ്ട, ഗോൾ ഡിറൈവ്ഡ് അജണ്ട. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കണം. അതിനുള്ള കരുത്ത് നമുക്ക് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ സമയം പതുകൊണ്ട് പോകുന്നുണ്ട്. ഇൻഷാല്ലാ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. കാരണം ഒരു ദാവൂദ് സാഹിബ് കഴിഞ്ഞ പിന്നെ ക്ലാസ്സിൽ പിന്നെ കുറച്ച് ഒരു ഫോട്ടോ, പ്രത്യേകിച്ച് കെയ്ം സാബിൾ കഫിൻ്റെ അവിടെ ആൾക്കാരുടെ അത് കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയത്. ഞാനും വേറെ ചില ഇസ്ലാമിക് സൈറ്റ്സ് അവിടെ ജോർദാനിൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വാസമായ ഫോട്ടോ കണ്ടില്ല. ഞാൻ എൻ്റെ മോളിലൂടെ ഒരു ഫ്ലാഷ്